96.7 FM wishes you Ramadan Kareem. Once again, good morning and Ramadan Kareem to all the listeners. Hi, good morning, Shabu. Morning, Naila, once again.
Good morning to you, Arfaz, and Ramadan Kareem. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശുദിനാശംസകൾ. നമ്മളിപ്പോൾ ഹോളി മന്ത് റമദാനിലാണ്. എന്നാൽ പോലും ഈ രാജ്യം ഈ പറയുന്ന എല്ലാ ലോകത്തിൻ്റെ ഭാഗത്തു നിന്ന് ആളുകളും വന്ന് താമസിക്കുന്നതാണ്. ഇവിടെ ടോളറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. എല്ലാവർക്കും അവരുടെ ഫെസ്റ്റിവൽസും കാര്യങ്ങളും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ റൈറ്റ്സും കൊടുത്തിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. പക്ഷേ ഈ സമയത്ത് റമദാൻ സമയത്ത് നമ്മൾ എന്തൊക്കെ പാലിക്കുന്നു, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും വീട്ടിൽ ഗ്യാതറിംഗ് നടത്താതിരിക്കുന്നതും ഒക്കെ വിഷുവിനും ആപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്.
അതെ, ഇപ്പൊ ഇഫ്താറിന് നിങ്ങൾ കൂടാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരുമിച്ച് കൂടാൻ പാടില്ല എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ കാരണമാണ്. അപ്പോൾ അത് ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു വിഷു ആസ് വെൽ.
വിഷു സദ്യ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുമിച്ച് നിന്ന് കൂടാൻ പാടില്ല. എന്തായാലും ഷാബു ഉണ്ട് നമ്മളോടൊപ്പം. ഷാബു, മോർണിംഗ് ടു യു.
ഗുഡ് മോർണിംഗ് നൈല, അർഫാസ്.
വിഷു ആശംസകൾ ഷാബു. വിഷുവിനും ഓണത്തിനും ഒക്കെ പറയുന്ന ഐതിഹ്യം ഒക്കെ പറക്കിയെടുത്ത് ഞാൻ നാട്ടിൽ പോയിട്ട് പല അവസരങ്ങളിലായിട്ട് ഷൈൻ ചെയ്യാറുണ്ട്.
ഷാബു വിഷു കുറച്ച് കവിതകളായിട്ട്
വരും. മാത്രമല്ല കഴിഞ്ഞ ഓണത്തിന് ഷാബു മറ്റേ പൂവിളി പൂവിളി എന്താണ് പൂവിളി പൂ. അപ്പൊ ഞാനിത് മറ്റേ എന്റെ അപ്പൂപ്പനും അമ്മൂമ്മമാരും ഒക്കെ അടിക്കുന്ന ചടങ്ങിലാണ് ഞാൻ ചോദിച്ചത്. പറയൂ, നിങ്ങൾ പറയൂ, എന്താണ് പൂവിളി? എന്താണ് നമ്മള് പൂവേ പോലി
പൂവേ?
എന്തുകൊണ്ടാണ് നമ്മള് പൂവേ പോലി പൂവേ എന്ന് പറഞ്ഞുകൊണ്ട് പൂ പറിക്കുന്നത്? അപ്പൊ ഇങ്ങനെ ഭയങ്കര ചിന്ത എല്ലാരും എന്തായിരിക്കും. പിന്നെ പല പല ആൻസേഴ്സ് വന്നു. ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഷാബുവിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ അങ്ങനെ എന്തായാലും ഇത്തവണ വിഷുവിനും അതേപോലെ ഷാബുവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ടിപ്സ് കിട്ടുമോ എന്നൊക്കെ
കാത്തിരിക്കുകയാണ്.
ഇന്നിപ്പം നമ്മൾ ബുക്ക് റിവ്യൂ ആണ് യഥാർത്ഥത്തില് ബുധനാഴ്ച ദിവസം. പക്ഷേ ബുക്ക് റിവ്യൂ എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഈ വിഷു അല്ലെങ്കിൽ നമ്മുടെ ഓണം, നമ്മുടെ സംസ്കാരം, ഇതിനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കവികൾ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള കവിതകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള ആകുലതകളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള കവിതകളാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഇന്ന് കണിക്കൊന്ന പൂക്കുന്ന ഒരു കാലമാണ്. ഇപ്പൊ വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കണിക്കൊന്ന തന്നെയാണ്. കണിക്കൊന്ന ഇല്ലാതെ ഒരു വിഷു ഇല്ല. പക്ഷെ കണിക്കൊന്നയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, മറ്റൊരു സമയത്തും പൂക്കുന്നതല്ല, ഒരു ആവശ്യമില്ലാത്തൊരു മരമാണ് അല്ലെ. ഈ വിഷുവിന് മാത്രം പൂത്ത് ഉലഞ്ഞു നിൽക്കുന്ന നല്ല സ്വർണ നിറത്തിലുള്ള പൂക്കൾ തരുന്ന ഈ കണിക്കൊന്ന, ഈ കണിക്കൊന്ന വിചാരിക്കുകയാണ് വേറൊരു സമയത്ത് എന്നെ കൊണ്ടൊരു ഉപകാരവും ഇല്ല, ഞാൻ എന്തിനാ ഈ സമയത്ത് മാത്രം വന്ന് പൂക്കുന്നത്, ബാക്കിയുള്ള മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പ്രകൃതി ആകെ താളം തെറ്റിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ നല്ല ചൂട് വരുമ്പോഴാണ്, ആ സമയത്താണ് നമ്മൾ പറയുന്ന പോലെ കണിക്കുന്നകളും പൂക്കുന്നത്. നല്ല
നല്ല ചൂട് മേടമാസത്തിലെ സൂര്യൻ.
അതെ, അത് തന്നെയാണ്. അപ്പൊ അത്രയും നല്ല ചൂട് വേണം. പക്ഷേ ഈ വിഷു വരുന്നു എന്നുള്ള ഒരു വിളിച്ചറിയിക്കൽ കൂടിയാണ് ഈ പറഞ്ഞ കൊന്ന പൂക്കൾ. എന്നാൽ എത്രയോ കാലം മുമ്പ് ഇപ്പൊ കൊന്ന പൂക്കുന്നുണ്ട്. വിഷുക്കാലത്തിന് മുമ്പേ കൊന്ന പൂക്കുന്നുണ്ട്. ചിലപ്പോൾ വിഷു എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പൂക്കൾ മുഴുവനും കൊഴിഞ്ഞു പോകാറുണ്ട് എന്നൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കണിക്കൊന്ന പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോ ഞാൻ ആയിട്ട് മാറി നിൽക്കില്ല, ഞാൻ പൂത്ത് തന്നെ നിൽക്കുമെന്നുള്ളതാ. അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യൽ ന്യൂസിനകത്തും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മള് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാണ്. ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകൃതിയിലെ ഒരാവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരു കണിക്കൊന്ന തന്നെ പറയുന്നുണ്ട് ഞാൻ പൂത്തിരിക്കും, വിഷുക്കാലമാണ്, എനിക്ക് പൂക്കാതിരിക്കാനാവില്ല. അങ്ങനെ ഒരു കവിത തന്നെ ഉണ്ടായി ഇപ്പൊ മണിക്കാരുടെ കവിത. നമുക്ക് എന്തായാലും ഇതിലേക്കൊക്കെയാണ് വരുന്നത്. പ്രധാനപ്പെട്ട മൂന്ന് കവിതകളാണ്. അത് ചൊല്ലി കേൾക്കുമ്പോഴത്തേക്ക് എന്ത് രസമാണെന്നറിയാമോ? അത് ചൊല്ലിയിട്ടുള്ളത് ഈ കൈരളി ടിവിയിൽ മുമ്പ് ഒരു മാമ്പഴം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ കവിതകൾ തന്നെയാണ് പാടി ചൊല്ലി കേൾപ്പിച്ച്, അത് നമ്മുടെ റിയാലിറ്റി ഷോ പോലെ ഒരു ഷോ ആയിരുന്നു. അനന്തരം ലക്ഷ്മിദാസ് എന്ന് പറയുന്ന കുട്ടി പിന്നീട് അത് ടീച്ചറായിട്ട് മാറി. അതുപോലെ തന്നെ ഈ കാവ്യാരാമം എന്ന് പറയുന്ന യൂട്യൂബിൽ ചില ഗ്രൂപ്പുകളുണ്ട്, അവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒ എൻ വി സാറ അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ പാടിയിട്ടുള്ള അങ്ങനെ മൂന്ന് കവിതകളാണ് നമ്മൾ എടുക്കുന്നത്. അതിലേക്കാണ് ബുക്ക് റിവ്യൂ എന്ന് തന്നെ പറയാം. അതിൽ ആദ്യത്തേത് ഒ എൻ വി സാറിന്റെ കവിതയാണ്. എന്തിനെന്നും പൂക്കുന്നു കൊന്ന എന്നതാണ്. കണിക്കൊന്ന പൂക്കാനുള്ള കാരണം എന്താന്നുള്ളത്. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഈ പൊന്നു വയ്ക്കേണ്ടടുത്ത് പൂവ് വെച്ച് ശീലിച്ചവരാണ് മലയാളികൾ എന്നാണ് കവി പറയുന്നത്. പണ്ടുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈവൻ കണിക്കൊന്ന അല്ലെങ്കിൽ നമ്മുടെ കണി ഒരുക്കുന്ന സമയത്ത് പോലും ഒരു നാണയത്തിന് മാത്രമേ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ഈ നോട്ടിനൊന്നും അല്ല പ്രാധാന്യം കൊടുക്കുന്നത്, നാണയം തന്നെയാണ് അന്ന് ഈ കൈനീട്ടായിട്ട് കൊടുത്തിരുന്നത്. ഇന്നാണ് നമ്മൾ കൊടുക്കുന്ന നാണയത്തിലല്ല, പകരം എത്ര തരുന്നു എന്നുള്ളത് നോക്കുന്നത്, നോട്ടിന്റെ വലിപ്പം നോക്കുന്നുണ്ട്. പണ്ടങ്ങനെ ആയിരുന്നല്ലോ, ഓരോ നാണയം കിട്ടിയാലും സന്തോഷമാണ് കൈനീട്ടം എന്ന് പറയുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കണിക്കൊന്ന ഇങ്ങനെ പൂത്ത് നിൽക്കും, അതിനാണ് ഇമ്പോർട്ടൻസ്. കണിക്കൊന്ന വേണം, അതാ. അപ്പം ഒ എൻ വി തന്നെ പാടുന്നുണ്ട്, അങ്ങനെ ഒരു കാലത്തായിരുന്നു എന്തിനിന്നും ഈ കൊന്ന പൂക്കുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ ആ നാല് വരി കേട്ടിട്ട് ബാക്കിയിലേക്ക് വരാം.
പൊന്നു വയ്ക്കേണ്ടിടത്തൊരു പൂവു മാത്രം വച്ചു, കൺ തുറന്നു കണി കണ്ടു ധന്യരായോർ നമ്മൾ. പൂവിരിയേണ്ടിടത്തെല്ലാം പൊന്നു തൂക്കാനല്ലോ, പൂതിയുന്നു നമുക്ക് പൊന്നാശ പൂക്കും നെഞ്ചിൽ. എങ്കിലും ഈ കണിക്കൊന്ന പൂത്തു നിൽപ്പൂ വീണ്ടും മൺചിരാതിൽ നിന്നഴകിൻ നെയ്ത്തിരികൾ പോലെ.
അതായത് അങ്ങനെ ഒരു കാലത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും കണിക്കൊന്ന പൂക്കാതിരിക്കുന്നില്ല. മനുഷ്യന്റെ മട്ടും ഭാവവും മാറി, പ്രകൃതിയോടുള്ള അവന്റെ താല്പര്യങ്ങൾ മാറി. പൂവ് വയ്ക്കേണ്ട ഇടത്ത് അല്ലെങ്കിൽ പൂവ് വിരിയേണ്ട ഇടത്ത് തന്നെ അവൻ പൊന്നു തൂക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ, നമ്മുടെ കാടും ഒക്കെ നമ്മൾ വെട്ടിമാറ്റിട്ട് അവിടെ കെട്ടിടങ്ങൾ ഉയർത്തി നമ്മളവിടെ പൊന്നിന്റെ വിലയുള്ള സ്ഥലങ്ങളാക്കി മാറ്റുന്നുണ്ട്. അതാണ് കവി ഉദ്ദേശിച്ചതും. എന്നിട്ടും കവി പറയുന്നുണ്ട്, എന്നാലും പൂക്കാതിരിക്കുന്നില്ല കണിക്കൊന്ന. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നന്മകൾ ബാക്കിയുണ്ടോ? കാരണം നന്മയാണല്ലോ എല്ലാ ഉത്സവവും പറയുന്നതിനാണ്. ഇപ്പൊ വിഷു അല്ല, ഓണമല്ല, ഇനിയിപ്പോ എന്ത് പെരുന്നാളാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഒക്കെ ഇതിന്റെ അവസാനം നമ്മൾ പറയുന്നെന്താ? അൾട്ടിമേറ്റ് എന്താണ്? മനുഷ്യന്റെ നന്മയാണ്, അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ് പറയുന്നത്. എല്ലാത്തിലും അത് തന്നെയാണ്, അല്ലെ? ഏതെങ്കിലും ഉത്സവം അങ്ങനെയല്ല. അപ്പോ നന്മകൾ ബാക്കിയുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടാണ് രണ്ടാമത്തെ പാർട്ട് കവി പറയുന്നത്.
എങ്കിലും ഈ കണിക്കൊന്ന എന്തിനിന്നും പൂത്തു, മണ്ണിലുണ്ടോ നന്മകൾ തൻ തുള്ളികൾ വറ്റാതെ. ഒന്നുമറിയാതെ കണിക്കൊന്ന പൂത്തു വീണ്ടും കണ്ണിൽ നിന്നു പോയി മറയാ പുൻകിനാക്കൾ പോലെ.
ഇനി വയലോപ്പള്ളിയുടെ വിഷുക്കണി എന്ന് പറഞ്ഞൊരു കവിത, ഉഗ്രം കവിതയാണ്. ഇത് 1960s എഴുതിയ ഒരു കവിതയാണ്. എന്നാലോചിച്ചോക്ക, നമ്മൾ ഇന്നാണ് ഏറ്റവും കൂടുതൽ സങ്കടം പറയുന്നത്, അയ്യോ ക്ലൈമറ്റ് മാറി ഭയങ്കര ചൂടാണ് ഇപ്പൊ എന്നൊക്കെ പറയുന്നത്. 60s ഇരുന്നുകൊണ്ട് വയലോപ്പള്ളി എഴുതിയ ഒരു കവിതയില് ആദ്യത്തെ ഭാഗം തന്നെ പറയുന്നത്, അതായത് കൗമാര സമയത്ത് ഭാര്യ ആകാൻ പോകുന്ന ആ പെൺകുട്ടിയെ ആദ്യമായിട്ട് കണ്ട് അതിനുശേഷം അവളെ വിവാഹം കഴിച്ച് അവൾ ഇന്ന് തന്റെ ജീവിതത്തിലെ പൊൺകണിയായി മാറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കവിത വരുന്നത്, വിഷുക്കണി എന്ന് പറയുന്നതാണ്. അപ്പൊ അതാണ് കഥ പറയുന്നത്. അപ്പൊ ഭദ്രെ എന്ന് വിളിക്കുന്നത് ഭാര്യയെ തന്നെയാണ് വിളിക്കുന്നതിനകത്ത്. പറയുന്നുണ്ട്, പണ്ട് എത്രമാത്രം കാലാവസ്ഥ മാറിയെന്ന് ആദ്യത്തെ വരികളിൽ തന്നെ ഉണ്ട്. ഭയങ്കരമായ പൊടിക്കാറ്റ്, പൊടിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ചൂളയിൽ നിന്ന് വരുന്നത് പോലുള്ള പൊടിക്കാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നല്ല മനോഹരമായി ആലപിച്ചിരിക്കുന്നുണ്ട് ലക്ഷ്മിദാസ്.
ചൂടും നിതരാം ദിനങ്ങൾക്ക് ചൂളയിൽ നിന്നെന്ന പോലടിക്കും പൊടിക്കാറ്റിൽ നീറി വേർത്തിമതാണു കാണുകയാവാം ഭദ്രേ. നീ പകൽക്കിനാവ് പൂഞ്ചോലകൾ മനങ്ങളും അതു നല്ലത്, പക്ഷേ വിഹരിപ്പിതീ വെയിലിൽ പുതുവെട്ടാളൻ കുഞ്ഞുപോലെ എൻ കുട്ടിക്കാലം വാടാതെയുണ്ടെന്നുള്ളിൽ പണ്ടുകാലത്തിൻ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരുല്ലാസങ്ങൾ.
നീ സ്വപ്നം കാണുകയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് നീ പൂന്തോട്ടത്തെ കുറിച്ചും അതുപോലെ തന്നെ വനങ്ങളെ കുറിച്ചൊക്കെ സ്വപ്നം കാണുന്നുണ്ടാവും, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഞാൻ എന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് നിന്നോട് പറയാം. ആ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, വെവ്വേറെ രുചിയുള്ള നാട്ടു മാമ്പഴങ്ങളുണ്ടായിരുന്ന ഒരു കാലം, കച്ചി പുകമണം ഉയർത്തുന്ന വയലുണ്ടായിരുന്ന ഒരു കാലം, അതുപോലെ സ്വർഗത്തിലേക്ക് ഉയരുന്ന വെൻ മുത്തപ്പത്താടി ഉണ്ടായിരുന്ന കാലം എന്ന് പറഞ്ഞിട്ട് ആ കാലത്തെ, ഇതാണ് നമ്മളെയൊക്കെ ഈ നൊസ്റ്റാൾജിയിലേക്ക് കൊണ്ടുപോകുന്ന വരികൾ. നോക്കുക, 1960s എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ നമ്മുടെ ഈ താളം തെറ്റി എന്ന് പറയുമ്പോൾ ഇന്നൊന്നും അല്ല, താളം തെറ്റിയത് എത്രയോ കാലം മുമ്പായിരുന്നു എന്നുള്ളതാണ്.
കൂട്ടുകാരോടും കൂടി പാങ്ങെത്തി പെറുക്കുന്ന നാട്ടുമാമ്പഴങ്ങൾ തൻ ഭിന്ന ഭിന്നമാം സ്വാദും വയലിൻ കച്ചിപ്പുകമണവും സ്വർഗത്തിലേക്കുയരും വെൺമുത്തപ്പത്താടിതൻ ചാഞ്ചാട്ടവും കശുവണ്ടിതൻ കൊച്ചു കോമാളിച്ചിരിയും കൺമഷി ചിന്നിയ കുന്നിമണിതൻ മന്ദാക്ഷവും കടലിൻ മാറത്തു നിന്നുയരും കാറ്റിൽ തെങ്ങിൻ മടലിൽ പച്ചോലകൾ കല്ലോലമിളക്കുമ്പോൾ വെട്ടിയ കുളങ്ങൾ തൻ പഞ്ചാര മണൽ തിട്ടിൽ വെട്ടവും നിഴലും ചേർന്നിയലും നൃത്തങ്ങളും ഞാൻ അനുഭവിക്കയാണോർമ്മയിൽ ചുടുവെയിലിൽ സാനന്ദം കളിച്ചാർക്കും തോടർ തൻ ഘോഷങ്ങളും തെക്കുകാരുടെ പാട്ടും അമ്മമാരുടെ നേരം പോക്കും ആ നാടൻ ചക്കിൻ സ്നിഗ്ധമാം ഞരക്കവും.
അങ്ങനെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലൊക്കെ പോയി. അതിനുശേഷം പറയുന്നുണ്ട്, അന്ന് ആ കണി കാണാൻ വേണ്ടി നീ എന്റെ പുറകിൽ നിന്ന് കണ്ണുപൊത്തി എന്നെ കണി കാണിച്ചതും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നമ്മള് ഭാര്യാഭർത്താക്കന്മാരായി എന്റെ ജീവിതത്തിലെ കണിയായി നീ മാറുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എന്ന് പറയുന്നതാണ് അത് നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് ആ കുഞ്ഞിനോട് പറയുന്നതായിട്ടാണ്. പക്ഷെ അത് എല്ലാ മലയാളികളോടും പറയുന്നതായിട്ടാണ്. ഇത് നമ്മളൊക്കെ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതാണ്, ഏത് ധൂസര സങ്കല്പത്തിൽ വളർന്നാലും എന്ന് പറഞ്ഞിട്ട്. ധൂസര സങ്കല്പം എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായതോ എത്ര ഭംഗിയുള്ളതോ ആയിട്ടുള്ള സ്വപ്നങ്ങളിലോ ഇമാജിനേഷനിലോ ഒക്കെ നിങ്ങൾ ജീവിച്ചാലും അല്ലെങ്കിൽ റിയാലിറ്റിയിൽ ജീവിച്ചാലും
നിന്റെ ചിരിയാൽ വിഷുക്കണിയായതെന്നുമെന്ന് വീട്ടിൽ ഒന്നു താനിനി മോഹം കണിവെള്ളരിക്ക പോൽ നിന്നുടെ മടിത്തട്ടിൽ തങ്കുമീ മണിക്കുട്ടൻ. ഏതു ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പോവും.
നമ്മളോടൊക്കെ പറഞ്ഞതാണ്, നമ്മൾ എവിടെയൊക്കെ ആയിരുന്നാലും ജീവിച്ചോളൂ, പക്ഷെ അവിടെയൊക്കെ ജീവിക്കുമ്പോഴും ഇതൊന്ന് മനസ്സിലുണ്ടാകണം എന്നുള്ളതാണ്. ഗ്രാമത്തിന്റെ വിശുദ്ധിയും നന്മയും എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾക്ക് ആവാം, പക്ഷെ ശരി കൊന്നപ്പൂവൊക്കെ മനസ്സിൽ നിറയട്ടെ എന്നുള്ളതാണ്. അയ്യപ്പ മണിക്കരുടെ കവിതയാണ് പൂക്കാതിരിക്കാൻ എനിക്ക് ആവതില്ല, അത് കണിക്കൊന്ന പാടുന്നതാണ്. കണിക്കൊന്ന പറയുന്ന വെച്ചാല് ഇത്രയും നേരത്തെ പറഞ്ഞല്ലോ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടായി ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്.
ദുരിതങ്ങൾ കൊടുവേനലിൽ കത്തിയെരിയുന്ന താപങ്ങൾ കടുമഞ്ഞിലുറയുന്ന വനരോദനങ്ങൾ മഴ വന്നൊടിച്ചിട്ട മൃദുശാഖകൾ സർവമെവിടെയോ മായുമ്പോഴെവിടെ നിന്നെവിടെ നിന്ന് നണയുന്നു വീണ്ടുമെൻ ചുണ്ടിലും മഞ്ഞ തൻ മധുരസ്മിതങ്ങൾ തളിരിന്റെ തളിരായ താലീവിലാസം ഇവിടെ നിന്നെവിടെ നിന്നണയുന്നു മേടവിഷു സംക്രമ പുലരിയോ കുളിർകോരിയെത്തുന്നു കണി കാണുവാൻ ഭാവി ഗുണമേകുവാ.
അപ്പം ഞാൻ എന്തിനാ പൂക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കണി കാണാൻ വേണ്ടിയിരിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നാ.
ഞങ്ങൾ രാവിലെ ഷോ ചെയ്യാൻ വരുമ്പോ ഇതേപോലെയാണ്, എന്തിനാ രാവിലെ എഴുന്നേറ്റ് ചോദിക്കണം, ഞങ്ങളെ കേൾക്കാൻ എത്രയോ പേരുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു മോട്ടിവേഷൻ
തന്നെയാണ്. ആ മോട്ടിവേഷൻ തന്നെയാണ്. അപ്പം എന്തുകൊണ്ട് ഞാൻ പൂക്കുന്നു എന്നുള്ളത് കൂടി പറയുന്നുണ്ട്.
കുഞ്ഞു നയനങ്ങൾ എന്നെയോർത്തെന്നേ ഇമ പൂട്ടി ഉണരാതെ ഉണരുമ്പോഴും മിഴി തുറക്കാതെ ഇത്തിരി ഇത്തിരി തുറന്നാലും ആരുമതു കാണാതെ കാണാതെ കണി കാണുവാൻ കാത്തിരിക്കുന്നിതവരുടെ ഗുണത്തിനായി ഞാൻ മഞ്ഞയണിയുന്നു ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി ഒരു നിറം മാത്രമേ തന്നതുള്ളൂ എനിക്കാവതില്ലേ പലവർണ്ണമാകാൻ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എനിക്കാവതില്ലേ പലവർണ്ണമാകാൻ.
എനിക്കാവതല്ലേ പൂക്കാതിരിക്കാൻ കണിക്കൊന്ന നമ്മളോടൊക്കെ പറയുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ ന്യൂസിനകത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചത്, കഴിഞ്ഞ വിഷുവിനെ നിങ്ങൾ ഇതല്ലേ പറഞ്ഞത് കൊറോണയൊക്കെ മാറി നമ്മൾ പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നുള്ളത്. കഴിഞ്ഞ വിഷുവിനും കൊന്ന കൂത്തില്ലേ, അന്നും നമ്മൾ കണി വെച്ചില്ലേ, അപ്പോഴും കൊന്നയ്ക്ക് വേണമെങ്കിൽ പറയാമല്ലോ ഞാൻ ഇനി കൊറോണ ആയതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന്. പക്ഷെ കൊന്ന പൂക്കുന്നുണ്ട്, പൂക്കാതിരിക്കാൻ എനിക്ക് ആവതില്ലേ, എനിക്ക് ഒരു നിറമേ തന്നിട്ടുള്ളൂ, പല നിറം തന്നിട്ടില്ല, അതെന്റെ വിധിയാണ് എന്ന് കരുതി ഞാൻ പൂക്കാതിരിക്കുന്നില്ല. ആ ഒരു നിറം കൊണ്ട് ഞാൻ മനോഹരമായ കണി ഒരുക്കുന്നു എന്ന് പറയുന്നത് പോലെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നല്ലപോലെ നിറവേറ്റാനുള്ള ഒരു അവസരവും സാധ്യതയും ഒക്കെയാണ് ഈ വിഷുക്കാലവും പങ്കുവെക്കുന്നത്.
നല്ലൊരു മൂഡ് സെറ്റിംഗ് ആയിരുന്നു നമ്മുടെ ഒരു വിഷുവിന്.
എനിക്ക് സ്കൂളിൽ മറ്റേ ടീച്ചറിന്റെ അവരെ മലയാളം ക്ലാസ്സിൽ പോയിട്ട് പദ്യം കേൾക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ,
എത്ര മനോഹരമായിരുന്നു,
നല്ല രീതിയിലാണ് അതിങ്ങനെ പാടിയേക്കുന്നത്.
അതുകൊണ്ട് ആ കാവ്യാരാമത്തില് ചൊല്ലിയിട്ടുള്ളതും അതുപോലെ തന്നെ ലക്ഷ്മിദാസും ഒക്കെ ഇത് യൂട്യൂബിനകത്തുണ്ട്. കേൾക്കുമ്പോ ശരിക്കും നമ്മളെ ഒരു വേറൊരു ഫീലിലേക്ക് കൊണ്ടുപോകുന്നതാണ്.
താങ്ക് യു ഷാബു.
താങ്ക് യു.
Of Arabian Radio Network.